നീ ഒന്ന് ജസ്റ്റ് ഹെൽപ്പ് ഹോൾഡ് ഓൺ വിത്ത് മീ. ഓക്കെ, വി ഗോയിങ് ത്രൂ വെരി ഇൻട്രസ്റ്റിംഗ് ടൈംസ്.
നമ്മൾ വളരെ ചിന്തകർ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇപ്പോൾ.
We're going through times that are puzzling, times that are difficult, and sometimes we are not able to understand what is happening.
നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത് നമ്മളെ അമ്പരപ്പിക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ്. നമ്മൾ ദുഷ്കരമായിട്ടുള്ള ഒരു സമയമാണ്. നമുക്ക് തന്നെ പലപ്പോഴും മനസ്സിലാകാത്തതായിട്ടുള്ള ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്.
I've heard a lot of people talk, and a lot of people, if you go on the internet or you go on the Christian channels, there's a lot of talk about the times you are in.
ഞാൻ പലരും സംസാരിക്കുന്നത് കേൾക്കുകയുണ്ടായി. നമ്മൾ കടന്നു പോകുന്നതായിട്ടുള്ള ഒരു സമയത്തുള്ള ഞാൻ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെയും പലരും നമ്മൾ കടന്നു പോകുന്ന സമയത്തെ കുറിച്ച് പല ക്രിസ്തീയ ആളുകളും സംസാരിക്കുന്നുണ്ട്.
We are going, you know, almost all of us are going through difficult questions, even though some of us may not be openly asking.
നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഒരു ചോദ്യചിഹ്നത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പലരും അത് തുറന്നു പറയുന്നില്ലെങ്കിൽ പോലും ആ ഒരു ചോദ്യചിഹ്നമുണ്ട് എല്ലാവരുടെ മുമ്പിൽ.
And today morning I'm going to share some thoughts of mine about how we respond to these difficult times.
ഇന്ന് ഈ പകൽ ഞാൻ എന്റെ കുറച്ച് ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ നമ്മൾ ഈ ദുഷ്കരമായിട്ടുള്ള സമയത്ത് നമുക്ക് എങ്ങനെ ഇതിനോട് പ്രതികരിക്കാം, അതിനെ പറ്റിയിട്ട് കുറച്ച് സംസാരിക്കും.
So the message is entitled Responding to These Difficult Times.
അതുകൊണ്ട് തന്നെ ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് ഈ ദുഷ്കരമായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കും.
There is COVID-19 and people are wondering, when is it all going to end? When are we going to have a normal life?
നമ്മളിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യമായിട്ടുള്ള COVID-19 പല ആളുകളും ചിന്തിക്കുന്നുണ്ട്, എന്നാകുന്നു ഇതൊന്ന് അവസാനിക്കുക, എന്നാകുന്നു നമുക്കൊരു സാധാരണ രീതിയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്നത്.
Even the government is going through difficulties as a pressure from traders, and they went through problems which the Supreme Court has actually the Kerala state government is under pressure from Supreme Court and other people in the center. Why have you opened up? Why here the traders and other people are saying we need to open up, we can't remain like this for too long.
നമ്മൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കാരും ഒരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സർക്കാർ ഒരു ഭാഗത്തുകൂടെ പല നിയന്ത്രണങ്ങൾ കുറയ്ക്കുമ്പോൾ കോടതി അതിനെതിരായിട്ട് വിമർശിക്കുന്നതും മറ്റു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യാപാര വ്യവസായികൾ അതിനെതിരെ സർക്കാരിനെതിരെ തിരിയുന്നതും അങ്ങനെ പല പല സമ്മർദ്ദത്തിലൂടെയാണ് സർക്കാരും കടന്നു പോകുന്നത്.
I don't know whether all of you have been aware of it, but you know, around India and around the world we are going through climatic disasters.
നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മളുടെ ഭാരതത്തിലും അതിന് ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിലും എല്ലാം നമ്മൾ പ്രകൃതിക്ഷോഭങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്.
ബോംബെ ഹാഡ് എ പ്രോബ്ലം, ചൈന ഹാസ് സം പ്രോബ്ലം, യൂറോപ്പ് ഹാസ് ഹാഡ് സം പ്രോബ്ലം, ഇൻ സെൻട്രൽ അമേരിക്ക ദേർ ഹാസ് ബീൻ പ്രോബ്ലം, ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ദേർ ഹാസ് ബീൻ പ്രോബ്ലംസ്.
നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോംബെയിലെ, ചൈനയിലെ, അമേരിക്കയുടെ പല ഭാഗങ്ങളിലും അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ പ്രകൃതിക്ഷോഭങ്ങൾ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു.
People turning against people, certain people being targeted and attacked around the world.
നമ്മൾ കാണുന്നുണ്ട് പല ആളുകൾക്കെതിരെ തിരിയുന്നു, ചില സമൂഹങ്ങളെ ഒറ്റപ്പെടുത്തുകയും അവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നു.
When we see all of this, some of us are saying, hey, this is exactly what Jesus said would happen at the end times.
ഇതുപോലുള്ള പല സാഹചര്യങ്ങളും നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ ചിലരെങ്കിലും പറഞ്ഞേക്കാം ഇതാകുന്നു അന്ത്യകാലം, അവസാനം വന്നുകയാണ്, യേശു ഇതിനെ പറ്റി സംസാരിക്കുകയുണ്ടായി.
But in our heart, I think many of us may be asking, oh Lord, like the psalmist in chapter Psalm 13, he said, how long, oh Lord, how long will this last?
പക്ഷെ നമ്മളിൽ പലരെങ്കിലും നമ്മൾ കുറച്ചുപേരെങ്കിലും ഇങ്ങനെ പ്രകാരം ചിന്തിക്കുന്നുണ്ടാവാം. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 13:1 പറഞ്ഞതുപോലെ യഹോവേ എത്രത്തോളം ഇത് നിന്നുകൊണ്ടിരിക്കും.
Today I want to look, you know, what I plan to do is I'm planning to look at some passages of scripture.
ഞാൻ ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചില വേദഭാഗങ്ങളിലൂടെ കടന്നുപോകാൻ ആഗ്രഹിക്കുന്നു.
And then we will also look at some of the problems we face. I will just mention them so that if some people are not aware, we are aware of what's happening.
അതുകൂടാതെ തന്നെ നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നതായിട്ടുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. ഒരുപക്ഷെ നമ്മളിൽ ചിലർക്ക് അത് അറിവില്ലായ്മയായിരിക്കും, അതുകൊണ്ട് അത് അറിയുവാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി അതിനെ വ്യക്തമാക്കി സംസാരിക്കും.
And very simple pointers on how we need to respond, our attitude and our how we need to respond to these difficult times.
ഈ സാഹചര്യങ്ങളിലൂടെ നമ്മൾ എങ്ങനെ ഇതിനെ പ്രതികരിക്കണം, നമ്മളുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണം എന്നുള്ള കുറച്ച് പോയിന്റുകളും കൂടെ ഞാൻ പറയുന്നതായിരിക്കും.
As I've been thinking about these days, one of the verses that has been coming forefront in my mind is Romans 8:28. And we know that in all things, God works together for good for those who are called according to his purpose.
ഞാൻ ഈ ഒരു സാഹചര്യങ്ങളെ കുറിച്ചെല്ലാം ചിന്തിക്കുന്ന സമയത്തും എന്റെ മുമ്പിൽ കടന്നു വരുന്നതായിട്ടുള്ള ഒരു വാക്യം എന്ന് പറയുന്നത് തോമസ് എഴുതിയ ലേഖനം 8:28 വാക്യമാണ്. അതിപ്രകാരം പറയുന്നു, ദൈവം തന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്നു.
So this is true for us as people who have known God and who have been called by God for his purposes. This verse is so true for us in this time.
നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു വാക്യം വളരെ സത്യമാണ്. നമ്മളെ പോലെ നമ്മൾ വിശ്വാസികളായിട്ട് നമ്മളെ പോലുള്ളവർക്ക് ഈ വാക്യം ഈ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സത്യം നിറഞ്ഞതായിട്ടുള്ള ഒരു വാക്യമാണ്.
Now we know that Romans just talks about God's righteousness and how Jesus has brought forth the righteousness of God that we can partake of it.
നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമാകും റോമർ എഴുതിയ ലേഖനം പറയുന്നത് ദൈവത്തിന്റെ നീതീകരണത്തെ കുറിച്ചാകുന്നു. യേശു ക്രിസ്തു എങ്ങനെ ദൈവത്തിന്റെ നീതി അതിനെ പ്രഖ്യാപിക്കുന്നതും അത് സ്ഥാപിക്കുന്നതിനെ പറ്റിയിട്ടുമാകുന്നു ആ റോമർ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്.
Chapter 1 to chapter 8 explains this.
Romans kezhuthiya lekhanam 1-aam muthal 8-aam adhyayam vare idu vivarikkunnathaanu.
And then chapter 9 to 11 talks about what about the Jews? I mean, it's a Jewish issue. How does God deal with the Jews?
9 muthal 11 vare ulla adhyayangalil engane deivam yahudanmarumayittu engane idu adu kaigaryam cheyunu ennadine pattiittu vyaktamaakkunnu.
And then chapter 12 to chapter 16 is practical application of the righteousness of God.
12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിന്റെ നീതീകരണത്തിന്റെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെ വ്യക്തമാക്കുന്നു.
I just want to mention, I'm not going to explain much, but in chapter 8, Paul comes to the end of his argument about the righteousness of God.
ഇതെല്ലാം ഞാൻ വിവരിക്കുന്നില്ല, പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം റോമർ എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ പൗലോസ് ദൈവത്തിന്റെ നീതീകരണത്തിന്റെ ഒരു പരിപൂർണതയെ പറ്റിയിട്ട് സംസാരിക്കുന്നു.
How we the Holy Spirit comes and helps us in all our situations.
എങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഓരോ സാഹചര്യങ്ങളിലും നമ്മളെ സഹായിക്കും എന്നതിനെ പറ്റിയിട്ട് പറയുന്നു.
But then Paul in the middle of that he talks about the fact that the whole of nature itself is in turmoil. And even the world is looking forward to a redemption along with the redemption of the children of God.
ഈ അധ്യായത്തിന്റെ തന്നെ നടുവിലത്തെ ഭാഗത്തിൽ പറയുന്നതായിട്ടുള്ള കാര്യം നമ്മളുടെ ചുറ്റുമുള്ള പ്രകൃതി തന്നെ ഒരു കോലാഹലത്തിലായിരിക്കുന്നു. അവർ എങ്ങനെ ഇതിൽ നിന്നും രക്ഷ പ്രാപിക്കും, ഇതിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും അതേ സമയത്ത് തന്നെ ദൈവത്തിന്റെ ജനവും ആ ഒരു വിടുതലിലേക്ക് വരുന്നതിനെ പറ്റി സംസാരിക്കും.
And it says that we are also longing for this redemption.
അവിടെ അത് പറയുന്നത് നമ്മളും ഈ ഒരു വീണ്ടെടുപ്പിനായിട്ട് കാത്തിരിക്കുകയാണ്.
And this is our hope.
ഇതാകുന്നു നമ്മുടെ പ്രത്യാശ.
And it says that the Holy Spirit is given to us that he may help us to pray in the proper way, because you know sometimes our situations are so perplexing, we don't even understand what is happening around, we don't understand what is happening to our lives and our bodies.
പലപ്പോഴും നമ്മൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം പരിഭ്രാന്തരാണ്. എന്താകുന്നു ഈ ലോകത്തിൽ നടക്കുന്നത്, എന്താണ് ഈ പ്രകൃതിയിൽ നടക്കുന്നത്, പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കാണുമ്പോൾ നമ്മളും പരിഭ്രാന്തരാകുന്നു.
When you look at the present situation, I just want to mention three or four issues that we face in the world today.
നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മൂന്ന് നാല് കാര്യങ്ങൾ നമ്മളുടെ ഈ ലോകം ഇപ്പോൾ കടന്നുപോകുന്ന അവസ്ഥയെ പറ്റി പറയുവാനുണ്ട്.
The first thing I want to point out is that for many of us, we don't know what is happening through this COVID disease. I mean, we are constantly wondering, when is it going to stop?
ഒന്നാമതായിട്ട് ഈ പറയാനുള്ള ഒരു കാര്യം, നമ്മളിൽ പലരും തന്നെ ആകെ ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാകുന്നു ഈ കോവിഡ് 19 എന്ന് പറയുന്ന ഈ ഒരു മഹാമാരി, ഇത് എന്ന് അവസാനിക്കും, ഇത് എന്താകും?
Is it a conspiracy? Someone, people made it, manufactured it? Is it an accident? We have our papers, our talk, our YouTube channels are all full of this type of things.
ഇതിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലുകളിലും നമ്മളുടെ പത്രങ്ങളിലും എല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ പലരും ചിന്തിക്കും, ഇതൊരു ഗൂഢാലോചനയാണോ, ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു കാര്യമാണോ, അതോ ഇതൊരു അപകടം സംഭവിച്ച് ഇത് പുറപ്പെട്ട ഒരു കാര്യമാണോ, അങ്ങനെയുള്ള പല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരാം.
But we need to remind ourselves that whether it was a problem, whether man created or nature created or however it is, in a way, COVID-19 does not affect our walk with God too much.
നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു കാര്യമാണോ അല്ലെങ്കിൽ പ്രകൃതി സംബന്ധമായിട്ട് വന്നു പോയിട്ടുള്ള ഒരു കാര്യമാണോ, അങ്ങനെയുള്ള ഒരു പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ വന്നപ്പോഴും നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കി അത് മുന്നോട്ട് പോകേണ്ടതും, ഇതൊന്നും ദൈവവും നമ്മളുമായിട്ടുള്ള ആ നടപ്പിൽ അത് ബാധിക്കുവാൻ പാടുള്ളതല്ല.
We've heard many messages from men and women of God in our midst and from around the world, people who speak the truth, that the important issue through all of this is that we set our eyes on Jesus. He's revealing our heart, exposing issues and causing us to walk closer to him through all these difficulties.
നമ്മുടെ നടുവിലുള്ള ആളുകൾ സംസാരിക്കുന്നതും ലോകമെമ്പാടുമുള്ള പല ദൈവിക പുരുഷന്മാരും സ്ത്രീകളും സംസാരിക്കുന്നതായിട്ടുള്ള നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ കൂടെ, ഈ ഒരു മഹാമാരിയിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥയിലും നമ്മൾ നമ്മുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് നോക്കുകയും യേശുവിനെ നോക്കി നമ്മൾ മുന്നോട്ട് പോവുകയും നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം കൂടുതലായിട്ട് ഈ സമയങ്ങളിൽ ഉറപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ പലരും സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നു.
If we do not, then we will get overwhelmed by the situation rather than being led by the Spirit of the living God.
ഇവിടെ നമ്മൾ ഇത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ അതിൽ പരിഭ്രാന്തരായി അതിന്റെ പുറകെ പോവുകയാണ് ചെയ്യുന്നത്. മറിച്ച് നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ്.
Last couple of days I've been actually reading, looking at various happenings around the world.
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് ലോകമെമ്പാടും പല കാര്യങ്ങൾ സംഭവിക്കുന്നു അതിനെ പറ്റിയിട്ട് ആകുന്നു.
And that's one of the, so other than COVID-19, the second thing that I believe I need to remind you that's happening around the world, and if some of you are not even aware of it, it's going to happen more and more, and that is that natural tragedies.
ഒന്നാമതായിട്ട് COVID-19 എന്ന് പറയുന്ന മഹാമാരി ലോകമെമ്പാടും പടർന്നുകൊണ്ടിരിക്കുന്നു. അത് കൂടാതെ തന്നെ ഞാൻ വായിക്കുന്നതിനിടയിൽ എനിക്ക് മനസ്സിലായതും ഞാൻ രണ്ടാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം, പ്രകൃതി ദുരന്തങ്ങൾ അത് കൂടുതലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും അത് കൂടുതലായി നടക്കുക തന്നെ ചെയ്യും. അതിനെ പറ്റിയിട്ടാകുന്ന രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത്,
I don't know how many of you know that right now in our nation itself there are many places which are under floods and people are just dying. In Bombay itself more than 30 people died in one day.
നമ്മളിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോൾ തന്നെ നമ്മളുടെ രാജ്യം കടന്നു പോകുന്നത് തന്നെ ഒരു വളരെ ദുഷ്കരമായിട്ടുള്ള അവസ്ഥയിലാണ്. ബോംബെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ ഒരു ദിവസത്തിൽ 30 പേർ തന്നെ മരിക്കുകയുണ്ടായി.
In parts of China, they're saying they've had the worst floods for 1,000 years. This is what the Chinese authorities are saying. I don't know how they judge that, but they're saying the worst flood in 1,000 years.
ചൈനയുടെ പല ഭാഗങ്ങളിലും ഇതേപോലെ തന്നെ വെള്ളപ്പൊക്കം പറയും, അത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അവരുടെ അവിടെയുള്ള അധികാരികൾ പറയുന്നത് 1,000 വർഷങ്ങളുടെ ഇടയിലുള്ള ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കമാകുന്നു ഇത്. എനിക്കറിയില്ല അവരെങ്ങനെ പറയുന്നെന്ന്, പക്ഷേ അവരുടെ അധികൃതർ തന്നെ പറയുന്നത് ഇത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സമയമാണെന്നാണ്.
In Europe, the people went through one of the worst floods in recorded history. One of the worst they've ever seen, they say. It's amazing. Many countries in Europe.
യൂറോപ്പിന്റെ പല രാജ്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചരിത്രത്തിൽ തന്നെ ഇതുവരെയും വന്നിട്ടില്ലാത്ത രീതിയിലുള്ള ഭയാനകമായിട്ടുള്ള വെള്ളപ്പൊക്കങ്ങളാണ് വന്നതെന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്.
If you look at Canada and America, certain parts of Canada and America, interestingly, they talk of India as a warm country. Was last, at the beginning of this month, was much, much warmer than any part of India. It was actually the warmest part of the world. It went up to 53 degrees Celsius, parts of America and Canada.
കാനഡ അമേരിക്ക എന്ന് പറയുന്ന പല സ്ഥലങ്ങൾ അവിടെ ആ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഇന്ത്യയാണ് ഏറ്റവും ചൂട് കൂടിയതായിട്ടുള്ള രാജ്യം എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കാനഡയിലും അമേരിക്കയിലും ആ കഴിഞ്ഞ ദിവസങ്ങളിൽ 53 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് എത്തുന്ന രീതിയിൽ അവർ അനുഭവിക്കപ്പെടുകയുണ്ടായി.
Hundreds of people just died inside their homes.
സ്വന്തം വീടുകളിൽ തന്നെ 100-ലധികം ആളുകൾ മരണപ്പെടുകയുണ്ടായി.
How do we make sense of all of this, and why am I bringing it up?
ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താകും? ഇത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്?
Because we don't usually talk about it, but Jesus talked about it, and Jesus said these will happen more and more. These are signs, not the end, the signs, the beginning of the birth pangs. And because Jesus said that, I believe it will continue to happen because he said it.
ഇത് എന്തുകൊണ്ടാകുന്നു ഞാനിത് നിങ്ങളോട് പറയുന്നത്? ഇത് തന്നെ യേശു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യേശു പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും എന്നാകുന്നു. ഇതൊരു അവസാനം എന്നുള്ളതല്ല പറയുന്നത്, പക്ഷേ ഇതൊരു അവസാനത്തിന്റെ അടയാളം എന്നുള്ള രീതിയിലാണ് യേശു വ്യക്തമായിട്ട് പറഞ്ഞത്. ഇത് ഒരു വേദനയുടെ ഒരു തുടക്കമായിട്ടും അത് വ്യക്തമാക്കി യേശു പലയിടങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യേശു സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ അത് നിങ്ങളടുത്ത് പറഞ്ഞത് തന്നെയാണ്.
Also, Apostle Paul talks about it in chapter 8, verse 19 to verse 22. And it talks about the creation itself is going through groaning and pain. And they're going through, you know, and it's very clear in this passage that along with our deliverance, there is going to be a deliverance of creation also from what it is to something wonderful.
ഇതേ കാര്യം തന്നെ നമുക്ക് റോമർ കെഴുതി ലേഖനം 8-ാം അധ്യായത്തിൽ പൗലോ സംസാരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. റോമർ കെഴുതി ലേഖനം 8-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കാര്യം തന്നെ പൗലോ സംസാരിക്കുന്നു. ദൈവജനത്തിന്റെ വിടുതൽ വീണ്ടെടുപ്പ് സംഭവിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ പ്രകൃതിക്കും ഒരു വിടുതൽ സംഭവിക്കും. പ്രകൃതിയും ഇപ്പോൾ ആയിരിക്കുന്നതായിട്ടുള്ള ഒരു ഞരക്കത്തിലൂടെയും ഒരു വേദനയിലൂടെയും കടന്നു പോകുന്നതായിട്ട് സംസാരിക്കുന്നു അവിടെ.
And that is why I mentioned it, because it is in the passage that is the context of Romans 8:28. When I look at the context, you find that when God works all things together for good, it is even in the midst of all these difficulties, God is working things for good to those who are called according to his name.
ഇതുകൊണ്ട് തന്നെയാകുന്നു ഞാൻ ഈ വേദഭാഗം എടുത്തു പറയുകയുണ്ടായതും. അതുപോലെ തന്നെ ഈ റോമാ കെഴുതി ലേഖനം 8-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം തന്നെ തന്നോട് തന്റെ തന്നെ വിളിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നന്മയ്ക്കായി വ്യാപരിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ചുറ്റുപാടുമുള്ള ഈ ഒരു ബുദ്ധിമുട്ടുകളിലും സാഹചര്യങ്ങളിലൂടെയും പ്രകൃതിയുടേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുടെ എല്ലാത്തിൽ കൂടെ എല്ലാത്തിനും നടുവിലാകുന്നു ഈ ഒരു നന്മയുടെ ഒരു സംഭവം ദൈവം വിളിക്കുന്നത്.
Now we may say, what is all this to do with scripture? The things that are happening around.
ഒരുപക്ഷെ നമ്മൾ സംസാരിക്കാം ഇത് ഭേദഭാവവുമായിട്ട് എന്താകുന്നു ബന്ധം, ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഭേദഭാവവുമായിട്ട് എന്താ ബന്ധം?
Oh, it is very linked, brothers. I want to remind you, it's very linked, beloved.
പ്രിയമുള്ള സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് വീണ്ടും പറയുവാനുള്ളത് ഇത് വളരെയധികം ബന്ധമുള്ളതാണ്.
Jesus said these things will happen.
യേശു പറഞ്ഞു ഇത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന്.
But if you carefully study the scriptures, you'll find that taking care of the earth was one of the first responsibilities God gave man. And when you look around, we find that we are not taking care of the earth the way God wanted us to take care of the earth.
വ്യക്തമായി നമ്മൾ നോക്കുക, ബൈബിൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിച്ചതും ദൈവം പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് മനുഷ്യന് നൽകിയ ഒരു വേല തന്നെയായിരുന്നു. പക്ഷെ നമ്മളുടെ ചുറ്റുപാടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൃത്യമായി ഇതുവരെയും ചെയ്തിട്ടില്ല.
We were given stewardship of the world, and when we do not attend to the stewardship and we are not careful about it, then there will be repercussions. What we sow, we will reap.
നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം ഈ ലോകത്തിന്റെ ഒരു കാര്യസ്ഥത നമ്മൾ അത് കൃത്യമായി ചെയ്യണം എന്നുള്ളതിന് ദൈവം നമ്മളെ കാര്യസ്ഥന്മാരാക്കി വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിതച്ചത് തന്നെ നമ്മൾ കൊയ്യേണ്ടി വരുന്നത്.
So when we go through all of these things, don't turn around and, you know, in your heart, have a word against God. We need to turn around and say, what have we done and how are we so getting involved with the things that are causing people so much of suffering?
അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ചുറ്റും കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ദൈവത്തിനെതിരെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നല്ല ചോദിക്കേണ്ടത്. നമ്മൾ നമുക്ക് നേരെ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തതുമാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അനുഭവിക്കുന്നത് എന്നുള്ളത്.
The third issue that I'm raising up, which I will again talk about, is what is the response to believers facing persecution from regimes, totalitarian regimes that are against the witness of the gospel.
മൂന്നാമതായിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം പല സ്ഥലങ്ങളിലും വിശ്വാസികൾ പീഡനത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സർവ അധികാരമായിട്ടുള്ള വാഴ്ചകളിലൂടെയും അതിന്റെ കീഴിലുള്ള പീഡനങ്ങളിലൂടെയും ക്രിസ്ത്യാനികൾ പല സ്ഥലങ്ങളിലും അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടാണ് മൂന്നാമതായിട്ട് ഞാൻ സംസാരിക്കുന്നത്.
Why am I talking about this?
എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റി സംസാരിക്കുന്നത്?
Because the scriptures say we will face such difficulties and it's going to increase in the days to come. I want to talk to all of you to make you aware that these are spoken of in the word of God.
ഇത് എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട് പീഡനങ്ങൾ അത് പെരുകുക തന്നെ ചെയ്യും. വചനം അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസികൾ എന്നുള്ള രീതിയിൽ ഇനിയും ഉള്ള കാലങ്ങളിൽ നമ്മൾക്ക് വളരെയധികം പീഡകൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് വരുന്നത്.
It is not going to be a time where we, you know, if we are minding our own business, we will not face any problem. That is not the way it's going to be, because Jesus said it's going to happen.
നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യം നോക്കി നടന്നാൽ മതി, അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്നുള്ളത്. പക്ഷേ യേശു ക്രിസ്തു അത് വ്യക്തമായിട്ട് പറയുകയുണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും, അതുകൊണ്ട് അത് തീർച്ചയായിട്ടും സംഭവിക്കും.
What are we supposed to pray? Are we supposed to pray, Lord, change the regimes? Is that what you're supposed to pray?
അതുകൊണ്ട് തന്നെ നമ്മൾ എന്താകുന്നു പ്രാർത്ഥിക്കേണ്ടത്? ഈ അധികാരങ്ങൾ വാഴ്ചകൾ അത് മാറണമെന്നാകുന്നു നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്?
Is that what the what the word of God tells us?
ഇതാകുന്നു വേദപുസ്തകം നമ്മളോട് പഠിപ്പിക്കുന്നത്?
We need to remind ourselves the church was born into a situation like this, even worse than what most people are facing in the world today. The church was being persecuted from day one.
നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, സഭ ഉത്ഭവിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു. ഒന്നാം ദിവസം മുതൽ സഭയിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നതും ഇതിനെക്കാട്ടിലും വളരെയധികം പീഡനങ്ങളും പ്രയാസങ്ങളിലും ഉള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് സഭ ഉത്ഭവിക്കപ്പെട്ടത്.
When you look at the first missionary journey in Acts chapter 14, from verse 19, we find, if we look at that, I'd like to refer to that passage now.
നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 19 മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഭ ആദ്യമായിട്ടുള്ള ഒരു സുവിശേഷ യാത്രയെ പറ്റിയിട്ട് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
And they, you know, when they came to Antioch and Iconium, the Jews came and dragged Paul out of thing. And, you know, they threw him out. But they went on. And then they came back in verse 21 and 22 to talk to these people.
എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചുവെന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർണബാസിനോടുകൂടെ ദെർബയ്ക്ക് പോയി. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്യോനിയ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ച് പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കിൽ അവരെ ഫലമേൽപ്പിക്കുകയും ചെയ്തു.
Okay, so here we find that Apostle Paul, Apostle Barnabas, they were actually not, you know, having a false idea that if you walk with God, we are not going to have any problem.
ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ പൗലോസും ബർണബാസും അവർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ദൈവത്തോടു കൂടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്.
Another passage says they rejoiced that they were, you know, that they were counted worthy to go through the difficulties that they went through.
Vedar vedavastava vedabhaga nokkiyanannundengil avar kadannu poya peedagalil avar santoshikkeyum avar adil santoshamullavarayittu kadannu poyi ennanu parayunnu.
Because, you know, when they were going through difficulties, they were, you know, in Acts chapter 5 verse 41, it says that they were rejoicing that they'd been considered worthy to suffer shame. So that is the attitude of the disciples.
Apostle Pradhyal anjamadhyayam nokkiyanannundengil nammal kaanuvan sadhikkunnathu avar prayasangalilude kadannu poya samayathu avar valare adhigam santoshathil aanu kadannu poyathu.
You see, and that is the perspective the scripture tells us to have.
അതാകുന്നു വേദപുസ്തകം നമ്മൾ ആയിരിക്കേണ്ടതായിട്ടുള്ള മനോഭാവത്തെ പറ്റിയിട്ട് പറയുന്നത്.
And the last thing that I want to point out is when all of this happens, the natural reaction in all our mind is the end near? Are we near the end? Is Jesus going to come back tomorrow?
അവസാനമായിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം ഈ എല്ലാ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാനായിട്ടുള്ള കാര്യം ഇതാകുന്നുവോ അവസാനം യേശു ക്രിസ്തു നാളെ വരുവാൻ പോവുകയാണോ?
That's a normal reaction to have.
ഇതാ ഒരു സാധാരണ ഒരു നമ്മളുടെ ഒരു പ്രതികരണമാകുന്നു.
But we can have an overemphasis on this being caught up with the second coming of Jesus that we are, you know, almost not doing what we need to do.
പക്ഷെ ഇതിൽ നമ്മൾ ഒരു കൂടുതൽ ഊന്നൽ കൊടുത്തിട്ട് നമ്മൾ ഇതുകൊണ്ട് വേറെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നത് ഇത് ശരിയുള്ള കാര്യമല്ല.
The early Christians were always, apostles were always telling people the Lord is coming back, the Lord is coming back.
ആദ്യമായിട്ടുള്ള സഭ തുടങ്ങിയ സമയത്ത് അപ്പോസ്തലന്മാർ നിരന്തരം വിശ്വാസികളോട് പ്രബോധിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഉടൻ വരുന്നു, യേശുക്രിസ്തു ഉടൻ വരുന്നു എന്നുള്ളതാണ്.
But the fact that he's going to come back provoked them to even work more, to be more used, to more share the gospel, to more serve other people, rather than being caught up with, he's coming back, so let's just wait.
അതുകൊണ്ട് തന്നെ പഴയ പണ്ടത്തെ സഭകളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു ഉടൻ വരുന്നു എന്നുള്ള ഒരു സത്യമുള്ളത് കൊണ്ട് അവർ കൂടുതലായിട്ടും അധ്വാനിക്കുകയും കൂടുതലായിട്ട് പ്രയത്നിക്കുകയും കൂടുതലായിട്ട് ആളുകളെ സഹായിക്കുകയും കൂടുതലായിട്ട് ദൈവത്തിനു വേണ്ടി പ്രവൃത്തി ചെയ്യുകയും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഇന്നത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു ഉടൻ വരാൻ പോവുകയാണ്, അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം എന്നുള്ള രീതിയിൽ മാത്രമാണ് മുമ്പോട്ട് പോകുന്നത്.
So I just pointed out four things which, you know, preoccupies our mind. I pointed out four things.
അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടുള്ള ഒരു നാല് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെച്ചിരുന്നത്. ഇതാണ് നമ്മുടെ മനസ്സിൽ കൂടുതലായിട്ട് എപ്പോഴും ഉണ്ടാകുന്നത് ഈ സമയത്ത്.
COVID-19,
ഒന്നാമതായിട്ട് COVID-19 എന്ന മഹാമാരി.
The natural tragedies that are happening around us.
രണ്ടാമതായിട്ടും പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതി ക്ഷോഭങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടായിരിക്കുന്നു.
The difficulties the churches will go through or going through because of persecution, etc.
സഭ കടന്നു പോകുന്നതായിട്ടുള്ള പ്രയാസങ്ങൾ, വളരെയധികം പീഡനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള അവസ്ഥയെ പറ്റി.
And the great possibility that the Lord is coming back immediately. So we are so caught up with that.
അവസാനമായിട്ട് യേശുക്രിസ്തു ഉടൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ തന്നെ മുറുകെ പിടിച്ച് അതിൽ ഇരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം.
Now, I want us to look at a few passages just to quickly and remind us of certain things the Lord taught us and the apostles taught us.
കുറച്ച് വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു എന്താകുന്നു പഠിപ്പിച്ചത്, അപ്പോസ്തലന്മാർ എന്താകുന്നു ഇതിനെ പറ്റി എല്ലാം പറയുകയുണ്ടായത്.
The Lord taught us in Matthew chapter 5 that we are called to be salt and light of the world.
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് പഠിപ്പിച്ചതായിട്ടുള്ള കാര്യം നമ്മൾ ലോകത്തിൻ്റെതായിട്ടുള്ള ഉപ്പും വെളിച്ചവുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ്.
Now when the world is going through a very difficult time where people are losing hope, we are called even more to be the salt and light because they need to know that there is a savior.
ലോകം ഒരു പ്രയാസകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള സമയത്ത് വിശ്വാസികളായ നമ്മൾ ലോകത്തിന്റെ ഉപ്പും വെളിച്ചവുമായിട്ടും അവരുടെ മുമ്പിൽ നിൽക്കുകയും യേശു ക്രിസ്തു എന്നുള്ള രക്ഷിതാവിനെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണ്ടത് അത്യാവശ്യമാണ്.
Now when we are going through difficult times, our hearts go faint, we are discouraged, we are wondering, oh Lord, what's going to happen?
നമ്മളുടേതായിട്ടുള്ള ഒരു പ്രയാസകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം വളരെ ക്ഷീണിതമാവുകയും നമ്മൾ പ്രയാസത്തിലാവുകയും ദൈവമേ എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് ഒരു പക്ഷെ നമ്മൾ പറയുകയുണ്ടാവും.
In these times we need to come back to the word of God and remind ourselves, He is the way. Jesus is our answer. Even through these difficult times, it's not only in easy times, in difficult times, Jesus is the answer.
ഈ ഒരു സമയത്താകുന്നു നമ്മൾ വേദപുസ്തകം എടുക്കുകയും അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്. യേശു ക്രിസ്തു ആകുന്നു വഴി, യേശു ക്രിസ്തു ആകുന്നു അതിനുള്ള എല്ലാത്തിനുമുള്ള ഉത്തരം എന്നുള്ളത്.
When Jesus says, I am the way, the truth and the life, that means He is the way in every situation. He is the answer. And I want to remind you, brothers and sisters, that even through these difficult times, Jesus is the answer and we can run to Him.
യേശു ക്രിസ്തു തന്നെ വഴി, യേശു ക്രിസ്തു തന്നെ ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിലും അത് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാകുന്നു. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു തന്നെയാകുന്നു വഴിയും, യേശു ക്രിസ്തു തന്നെയാകുന്നു ഉത്തരവും. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് യേശുവിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലാം.
This mess, the passage John 14 has been preached so many times by different people in our church.
പതിനാലിന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം നമ്മളുടെ സഭയിൽ തന്നെ പലരും അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്.
And in that Jesus very clearly tells a group of disciples who are worried, who doesn't know what's going to happen in the future, let not your heart be worried. Do not allow your heart to be worried. Believe in God, believe also in Jesus.
അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിട്ടുള്ള കാര്യം പ്രയാസപ്പെട്ടുള്ള അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കുന്നതായിട്ടുള്ള വിശ്വാസികളിലോടുത്ത് യേശു സംസാരിക്കുന്നതാണ്, നിങ്ങൾ ഒരിക്കലും പ്രയാസത്തിലായിരിക്കരുത്, നിങ്ങൾ ഒരിക്കലും അതിനെ പറ്റിയിട്ട് ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കരുത്. നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുള്ള കാര്യം ദൈവത്തിൽ വിശ്വസിക്കുക, അതുപോലെ തന്നെ എന്തിലും വിശ്വസിക്കുക എന്ന് യേശു അവരോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നതായിട്ട് പറയുന്നു നമുക്ക് കാണുവാൻ സാധിക്കും.
പ്ലീസ് ഗോ ബാക്ക് ആൻഡ് റീഡ് യു നോ ജോൺ ചാപ്റ്റർ 14:1-6 ലേറ്റർ ഓൺ വെൻ യു ഹാവ് ടൈം.
നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം വായിക്കേണ്ടതാകുന്നു.
And another passage I'll encourage you to read is John 17:13-26.
രണ്ടാമതായിട്ട് ഞാൻ നിങ്ങൾ വായിക്കണമെന്ന് പറയുന്നതായിട്ടുള്ള ഒരു വേദഭാഗം എന്ന് പറയുന്നത് യോഹന്നാൻ സുവിശേഷം 17:13-26 വരെയുള്ള വാക്യങ്ങൾ.
Dr. John Alex, sir, preached a wonderful message on that chapter to us a year and a half back.
1.5 വർഷം മുമ്പ് തന്നെ ഡോക്ടർ ജോൺ അലക്സ് അദ്ദേഹം ഈ ഒരു വേദഭാഗത്തിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്.
But I want to not remind you of the whole chapter. I just want to remind you of what Jesus prays about us for the future.
ഈ മുഴുവൻ അധ്യായത്തെ പറ്റിയിട്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ പറയുന്നത് എന്താകുന്നു യേശു നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, എന്താകുന്നു അവർ ഭാവിയെ പറ്റിയിട്ട് യേശു പറഞ്ഞത്, അതിനെ പറ്റിയിട്ടാകും.
Only one part I want to mention.
അതിലെ ഒരു ഭാഗമാണ് ഞാൻ ഇത് ഇപ്പോൾ സംസാരിക്കുന്നത്.
He was praying for the disciples, but he also says he's praying for all those who will believe later, which means for us also.
യേശു അവിടെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം യേശു പറയുന്നുണ്ട്, ഇതിനു ശേഷം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നമ്മളെ കുറിച്ചാകുന്നു അവിടെ പറയുന്നത്.
And he says something very interesting.
അവിടെ വളരെ ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം യേശു പറയുന്നുണ്ട്.
He says, I do not take, they are not of the world, even as I am not of the world. Verse 14.
14-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഞാൻ ലോകത്തിലുള്ളതല്ലായതുകൊണ്ട് ഇവരും ലോകത്തിലുള്ളവരല്ല എന്നുള്ളത്.
And then verse 15, it says, I do not ask you to take them out of the world, but to keep them from the evil one.
15-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നുള്ളതല്ല, പക്ഷെ അവർ ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ ദുഷ്ടന്റെ കയ്യിൽ നിന്നും അവരെ കാത്തുകൊള്ളണം എന്ന്.
That, you know, we need to hear that, you know, Jesus is saying, we are not of the world.
യേശു പറയുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. യേശു പറയുന്നത് നമ്മൾ ലോകത്തിലുള്ളവരല്ല എന്നാണ്.
And then he tells the father, I don't ask that you take them out of the world, but you keep them while they are in the world.
അതിനുശേഷം യേശു പറയുന്നത് പിതാവിനോട് പറയുന്നത്, ഇവരെ ഈ ലോകത്തിൽ നിന്നും എടുക്കണം എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, പക്ഷെ അവർ ലോകത്തിലായിരിക്കുമ്പോൾ അവരെ സൂക്ഷിച്ചു കൊള്ളണം, അവരെ കാത്തുകൊള്ളണം എന്നാണ്.
Jesus prays a lot more things which I am not going to point out.
അവിടെ യേശു അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട്, അത് ഞാൻ എല്ലാം പറയുന്നില്ല.
But let's look at what I emphasized just now.
പക്ഷെ ഞാൻ ഇപ്പോൾ ഊന്നൽ കൊടുത്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ ഒന്നും കൂടി നമുക്ക് നോക്കാം.
We are called to be in the world when so many things are happening. That is our calling, to be in the world.
നമ്മളുടെ വിളി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ആയിരിക്കുവാൻ എന്നുള്ളതാണ്. ഈ ലോകത്തിൽ പല സംഭവങ്ങൾ നടക്കുന്ന സമയത്തും ഈ ലോകത്തിൽ ആയിരിക്കുവാൻ വേണ്ടിയിട്ടാകുന്നു നമ്മളെ വിളിച്ചിരിക്കുന്നത്.
We are not called to withdraw from the world. Number 666 is coming or persecution is coming, so let's build communities away from the world. That is not our calling. Jesus said you are called to be in the world.
നമ്മളുടെ വിളി എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടുള്ള ഒരു രീതിയിൽ മുമ്പോട്ട് പോകാനല്ല. നമ്പർ 3666 വരുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പല പല പീഡനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്നും മാറി നമുക്കൊരു സമൂഹം ഉണ്ടാക്കി മാറി നിൽക്കാം എന്നുള്ളതല്ല.
But we are called to be in the middle of it and point people to Jesus.
പക്ഷെ നമ്മളെ ആക്കിയിരിക്കുന്നത് നമ്മൾ ഈ ലോകത്തിന്റെ നടുവിലായിരിക്കുകയും യേശുവിലേക്ക് ആളുകളെ കാട്ടുവാൻ വേണ്ടിയിട്ടാണ്.
We are not called to save ourselves. God will do that. We are called to be channels for God to save other people.
നമ്മൾ ഒരിക്കലും നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടല്ല ഈ ലോകത്തിലായിരിക്കുന്നത്. ദൈവം നമ്മളെ തീർച്ചയായിട്ടും രക്ഷിക്കും. നമ്മളായിരിക്കുന്നത് മറ്റുള്ള വ്യക്തികളെ രക്ഷിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ
വേണ്ടിയിട്ടാകും.
നമ്മൾ തീർച്ചയായും രക്ഷപ്പെട്ടവരാകുന്നു. നമ്മൾ യേശുവിൽ വിശ്വസിച്ചോ അന്ന് മുതൽ നമ്മൾ രക്ഷയപ്പെട്ടവരാകുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
But those who don't know Jesus, when all of this happens, they are in a big, very big problem. So we are called to be there and plead with them, lead them, you know, be the channel through which God, the Holy Spirit, can work in their hearts to bring them to the Father, just like He brought us to the Father.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെയധികം പ്രശ്നത്തിലാകുന്നു. അവരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാകുന്നു നമ്മൾ ഈ ലോകത്തിൽ പല ഭാഗങ്ങളിലും ആയിരിക്കുന്നത്. യേശു നമ്മളെ പിതാവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത് പോലെ നമ്മൾ പല മുഖാന്തരങ്ങളിലൂടെ പല വഴികളായിട്ടും ആ ബാക്കിയുള്ള ആളുകളെ യേശുവിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ളതാകുന്നു.
In the days to come, it'll be increasingly difficult. And so Jesus prays in that prayer in John 17, keep them from the evil one. Why? It's going to be increasingly difficult. The values of the world and, you know, the things of the world, the powers of the world are turning against God. It's not easy to walk with Jesus.
വരും ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്നതിനെക്കാട്ടിലും ഇരട്ടിയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും തന്നെ ഉണ്ടാകുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ യേശു ആ പ്രാർത്ഥനയുടെ അവസാനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവരെ ഈ ലോകത്തിൽ നിന്നും ഈ ദുഷ്ടന്റെ ശക്തിയിൽ നിന്നും രക്ഷിക്കണമേ, കാത്തുകൊള്ളണമേ എന്നുള്ളത്. അതുകൊണ്ട് ഇനിയുമുള്ള സാഹചര്യങ്ങളിലും പ്രയാസങ്ങളിലും നമ്മൾ ബാക്കിയുള്ളവരിലെ ആ ഒരു രീതിയിൽ നിന്നും അവരെ യേശുവിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്.
No, if we do not share the word with other people, then we become irrelevant. I mean, the purpose for which we are here is not being served.
നമ്മൾ മറ്റുള്ളവരടുത്ത് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ സത്യത്തിൽ ആവശ്യമില്ലാത്തവർ പോലെ ആകുന്നു. കാരണം നമ്മൾ ഇവിടെ ആയിരിക്കുന്നതായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഉദ്ദേശം നമ്മൾ നിറവേറ്റുന്നില്ല.
See, and so we need to be involved.
അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ പങ്കാളികളാകേണ്ടതായിട്ടുണ്ട്.
But at the same time, we need to be careful that we lead holy lives also. In trying to be relevant, we cannot become part of the world.
അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ള കാര്യം, ഈ ഒരു സാഹചര്യത്തിലൂടെയും നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ലോകത്തിൽ നമ്മൾ പ്രസക്തി ഉള്ളവരാകുന്നു എന്ന് വരികയിൽ അത് നമ്മൾ ലോകത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പോകുവാനല്ല, നമ്മൾ വിശുദ്ധ ജീവിതത്തിൽ നയിച്ച് അത് ജീവിക്കേണ്ടതായിട്ടുണ്ട്.
Now we come back to Romans chapter 8 verse 28.
ഇവിടെ നിന്ന് നമുക്ക് റോമർ കീഴിൽ ലേഖനം 8:28 28 വാക്യത്തിലേക്ക് നമ്മൾ തിരികെ പോകാം.
And where it, and it says He works all things together for good to those who are called according to his purpose.
അവിടെ പറയുന്നത് ദൈവം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു.
You see, now, please read that again and let it comfort your heart. This is not a words of condemnation. This is a words of great comfort. It's a words of great encouragement. Whatever is happening around us, whatever we are going through, Our God, who's sovereign, is able to work them all for our good.
ഈ വാക്യം നമ്മൾ വീണ്ടും 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 വായിക്കേണ്ടതായിട്ടും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ആഴമായിട്ട് ഇറങ്ങി ചെല്ലുന്നതായിട്ടുള്ള കാര്യമുണ്ട്. ഇത് ഒരിക്കലും ഒരു കുറ്റപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു വാക്യമല്ല. ഇത് നമുക്ക് ആശ്വാസം പകരുന്നതും നമുക്ക് പ്രോത്സാഹനം നൽകുന്നതുമായിട്ടുള്ള ഒരു വാക്യമാകുന്നതുകൊണ്ടും ഇത് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുകയും ആ ദൈവവുമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിൽ നമ്മൾ കൂടുതലായിട്ട് ആഴത്തിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യേണ്ടതാകുന്നു.
At the end of this whole, you know, the passage in Romans, verse 1 to 8, where it is talking about how God's righteousness comes down to us.
റോമാ കീഴിലെ 8:1 മുതൽ അതിനുള്ള തുടരെയുള്ള വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ നീതീകരണം എങ്ങനെ അത് കടന്നു വരുന്നു എന്നുള്ളതിന് വ്യക്തമായിട്ട് പറയുന്നു.
After talking about the cross and justification and having peace with God,
അവിടെ ക്രൂശിനെ പറ്റിയിട്ട് പറയുന്നു, നീതീകരണത്തെ പറ്റിയിട്ട് പറയുന്നു, ദൈവവുമായിട്ടുള്ള ഒരു നിരപ്പിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു.
And then it talks about us being identified with Christ due to baptism.
അതിനുശേഷം യേശുവുമായിട്ട് ക്രിസ്തുവുമായിട്ട് നമ്മൾ ഒന്നുചേരുന്നത് അത് സ്നാനത്തിലൂടെ ഒന്നുചേരുന്നതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു.
And then in chapter 8, he comes to how the Spirit of the living God causes us to walk with him in the way God wants us to walk.
അതിനുശേഷം 8-ാം അധ്യായത്തിൽ എങ്ങനെയാകുന്നു ആത്മാവ് നമ്മൾ നടക്കേണ്ടത് എന്ന് നമ്മളെ കുറിച്ച് പറയുന്നു. എങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ നടക്കണം എന്നുള്ളത്, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതിനെ പറ്റി പറയുന്നു.
But then we are waiting for our redemption, the final redemption. And sometimes we don't know how we need to pray even. So the Spirit of the Lord is given to us even when we don't understand perplexing times. And yet in those perplexing times, the Holy Spirit helps us to pray as we need to pray.
അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും പരിശുദ്ധാത്മാവ് നമുക്ക് പരിജ്ഞാനം തരുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് പലപ്പോഴും അറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഈ പരിഭ്രാന്തി നിറഞ്ഞതായിട്ടുള്ള സാഹചര്യത്തിലൂടെയും സമയത്തിലൂടെയും കടന്നു പോകുന്ന സമയത്ത് എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് പോലും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് അത് വ്യക്തമായിട്ട് അവിടെ പറയുന്നു.
When the world is in turmoil and nature is in turmoil, we don't know how to pray as we ought, but the Spirit of the Lord will help us if we are filled with the Spirit.
ഈ ലോകത്തിൻ്റെതായിട്ടുള്ളത് പല കോലാഹലങ്ങളിലൂടെയും പ്രകൃതിയായിട്ടുള്ള പല കാര്യങ്ങൾ താറുമാറാകുന്ന അവസ്ഥയിലും നമുക്കറിയില്ല എങ്ങനെ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത്. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും.
And then in the end of that chapter it says, when all of this happens, what can any of these things do? Nothing can separate us from the love of God. Hallelujah.
ഈ അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ എന്താകുന്നു നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, ഇതൊന്നും ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കുവാൻ സാധിക്കത്തില്ല.
In fact, Paul says if God is for us. I mean, what does it matter if others are against us? I mean, it says who can be against us? What it means is who can stand against God if God is for us?
പൗലോസ് പറയുന്നത് തന്നെ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആര് നമ്മൾക്കെതിരെ നിൽക്കും? അർത്ഥമാക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് നമ്മൾക്കെതിരെ നിൽക്കുവാൻ സാധിക്കത്തില്ല, കാരണം നമ്മളോട് കൂടെ ഉള്ളത് ദൈവമാകുന്നു.
I mean, the enemy is condemning us, but Paul says, who can condemn us? Because Jesus himself who died for us, he's at the right hand of the Father, he's praying for us.
ശത്രു നമ്മളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു രീതിയിൽ ആയിരിക്കും, പക്ഷെ പൗലോസ് വ്യക്തമായിട്ടും പറയുന്നത് ആർക്കാണ് നമ്മളെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കുന്നത്? യേശു ക്രിസ്തു പിതാവിന്റെ വലത്തു ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നത് കൊണ്ട് തന്നെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ ഒരിക്കലും ഒരാൾക്ക് കുറ്റപ്പെടുത്തുവാൻ സാധിക്കത്തില്ല.
And then he says, we face difficulties, we face problems. Yes, we do.
അതിനുശേഷം പറയുന്നത് നമ്മൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു, നമ്മൾ ദുഷ്കരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അതെ, തീർച്ചയായും നമ്മൾ കടന്നു പോകേണ്ടതാണ്.
But then Paul says in verse 37, in all these things we overwhelmingly conquer through Jesus Christ.
അതിനുശേഷം പൗലോസ് 37-ാം വാക്യത്തിൽ പറയുന്നു, ഇതിൽ നിന്ന് എല്ലാത്തിലും നമ്മൾ പൂർണ്ണ ജയം പ്രാപിച്ച് ജയാളികളായി മാറുക തന്നെ ചെയ്യും എന്നുള്ളത്.
See, when Jesus was talking to the disciples in Matthew chapter 24,
യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട് സംസാരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 24-ൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
There Jesus doesn't say the problems are going to come to the world but it won't come to you. Don't worry, it won't come to you. He doesn't say that.
അവിടെ യേശു ഒരിക്കലും ഇപ്രകാരം പറയുന്നില്ല, ഈ ലോകത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, അതൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല എന്നുള്ളതല്ല യേശു പറയുന്നത്.
Jesus says the love of many will grow cold.
യേശു അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലരുടെയും സ്നേഹം അത് തണുത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആകും.
And to prevent everyone from falling away, those days God will shorten the days.
അതുകൊണ്ട് തന്നെ അധികം ആളുകളും ഈ ഒരു രീതിയിൽ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാലഘട്ടത്തെ ദൈവം തന്നെ അതിനെ ചുരുക്കുന്നതായിട്ടും അവിടെ പറയുന്നു.
But he says at the end of that chapter, but you be ready and be working. You know, don't be like the servant who thought, oh, the master's coming late. You know, I can do what I want. No, be ready. Expect his coming. At the same time, be working. Be doing the things God is calling you to do.
അതുകൊണ്ട് തന്നെ യേശു വ്യക്തമായിട്ട് അവിടെ പറയുന്നത് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരുങ്ങിയിരിക്കുക, നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അവിടെ യേശു പറഞ്ഞ ഉപമയിൽ പറയുന്നത് പോലെ തന്നെ ആ ഒരു ജോലിക്കാരൻ തന്റെ യജമാനൻ എപ്പോഴും ഇപ്പോഴെങ്കിലും വരത്തില്ല എന്ന് പറയുന്നത് തനിക്ക് തോന്നിയതുപോലെ ചെയ്തതുപോലെ അല്ല, യജമാനൻ ഇപ്പൊ തന്നെ വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണർന്നിരുന്ന് വേല ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യുവാനുള്ളത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാകുന്നു, അത് ചെയ്യുക തന്നെ ചെയ്യുക.
So what is the responses? What are the different responses we need to have in a time like this, in a time which is not easy, where we face many problems, where we are confused and we are perplexed?
അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിലൂടെ നമ്മളുടെ പ്രതികരണം എങ്ങനെയുള്ളതായിരിക്കണം? നമ്മൾ ഈ ഒരു ദുഷ്കരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു, വളരെ പരിഭ്രമം നിറഞ്ഞതായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്, അതിന്റെ എല്ലാം നമ്മളുടെ പ്രതികരണം എങ്ങനെയുള്ളതായിരിക്കണം?
I would say the first response we need to have is that we need to not be too upset that sometimes you are perplexed.
അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ടും നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് നമ്മൾ അധികം നമ്മൾ ഇതിന് പരിഭ്രമരായിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ട് നമ്മൾ വിഷമിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല.
Oh Lord, I don't know. I really don't know what to do. And I'll go wrong. No, don't worry. Jesus himself, the word of God itself says, sometimes we don't even know what to pray. We don't know what to do, but the Holy Spirit is given. Jesus said, and Paul said, the Holy Spirit is given to help us when we don't know.
പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം, ദൈവമേ എനിക്കറിയില്ല എന്ത് ചെയ്യണം, എനിക്കറിയില്ല ഞാൻ തെറ്റിപ്പോകുമോ എന്നുള്ള പല ചിന്തകളും നമ്മുടെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയുള്ളതൊന്നും അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയില്ല, അല്ലെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ല ആത്ത സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമോ അവണ്ണം തന്നെ നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കും. പൗലോസും ഇതേ കാര്യം തന്നെ വീണ്ടും പറയുകയുണ്ടായി.
See, sometimes, you know, the fact that we don't know gets us so upset.
പലപ്പോഴും നമ്മൾക്കൊരു കാര്യത്തെ പറ്റി അറിയില്ല എന്ന് പറയുന്ന ഒരു സത്യം നമ്മളെ പലപ്പോഴും വിഷമത്തിൽ അല്ലെങ്കിൽ ദേഷ്യത്തിലോ ആക്കുന്നു.
The disciple asked Jesus, when is it going to happen?
യേശുവിന്റെ ശിഷ്യൻ തന്നെ യേശുവിനോട് ചോദിച്ചത് ഇത് എപ്പോ നടക്കും.
You know, the time, Jesus said, I also don't know. Only the Father knows.
യേശു മറുപടി പറഞ്ഞത് ഈ സമയത്തെ പറ്റിയിട്ടാണെങ്കിൽ അത് എനിക്കും അറിയില്ല, അത് പിതാവിന് മാത്രമേ അറിയുവാൻ
സാധിക്കത്തുള്ളൂ.
യേശുവിന് പോലും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു സമയം വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിന് അറിയില്ലായിരുന്നു അതിന് പിന്നെ അതിനെക്കാട്ടിലും വലിയതായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് വിഷമിക്കേണ്ടതും ദേഷ്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കുക തന്നെ ചെയ്യും.
Remember Abraham, our father who went out in faith.
നമ്മൾ ഓർക്കേണ്ടത് അബ്രഹാം എന്ന് പറയുന്ന നമ്മുടെ പിതാവിനെ പറ്റിയിട്ട് വിശ്വാസത്താൽ അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് പുറപ്പെട്ടു.
Now if we asked Abraham along the way, where are you going?
Abrahamനോട് ഒരു പക്ഷേ നിങ്ങൾ ആ സമയത്ത് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ പോവുകയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ
Abraham would have said, I don't know.
Abraham മറുപടി പറയും, എനിക്കറിയില്ല.
You will think this guy is mad. He's going to a place he doesn't know.
നമ്മൾ ഒരു പക്ഷെ ചിന്തിക്കാം ഇദ്ദേഹത്തിന് എന്താ വട്ടാണോ, ഇദ്ദേഹം അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥലത്തേക്ക് എങ്ങോട്ട് പോകണം എന്ന് അറിയില്ല, പക്ഷെ ഇദ്ദേഹം പോവുകയാണ്.
He doesn't know, but he's trusting in God and going.
തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, പക്ഷെ അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുകയും അതുകൊണ്ട് അദ്ദേഹം പോവുകയും ചെയ്യുകയായിരുന്നു.
You see, sometimes we need to be willing to acknowledge he is God, not us. He knows everything, we don't. We can be at rest and peace trusting him in all situations.
അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവമാകുന്നു ദൈവം, അല്ലാതെ നമ്മളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും അറിയില്ലല്ലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയുന്നതിനും ഉപരി ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം അത് കറക്റ്റായിട്ട് ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതിൽ, ആ ഒരു സമാധാനത്തിൽ, ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ആയിരിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മളെ തീർച്ചയായിട്ടും നയിക്കുക തന്നെ ചെയ്യും.
So the first thing I want to say is, don't be worried that you don't know everything. Don't be worried that you're a bit confused. Doesn't matter. God said there are things we don't understand.
അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് പറയുവാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കരുത്. ഇത് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുള്ള ഒരു കുഴപ്പത്തിൽ നിങ്ങൾ ആയിരിക്കരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, അതിൽ മുമ്പോട്ട് പോവുക.
We don't walk by sight, we walk by faith.
നമ്മൾ കാഴ്ചയാലല്ല നടക്കുന്നത്, നമ്മൾ നടക്കുന്നത് വിശ്വാസത്താലത്രേ.
Okay, the second thing I want to say is God is in control and he will lead us.
രണ്ടാമതായി പറയാനുള്ള കാര്യം ദൈവമാകുന്നു സകലത്തിനെ നിയന്ത്രിക്കുന്നത്, അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ നയിക്കുക തന്നെ ചെയ്യും.
I'm not called to walk in fear or unbelief.
ഞാൻ ഒരു അവിശ്വാസത്തിലോ അല്ലെങ്കിൽ ഒരു പേടിച്ചോ നടക്കുന്നതിനു വേണ്ടിയിട്ടല്ല എന്നെ വിളിക്കപ്പെട്ടത്.
I'm not called to walk because I understand everything.
ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്നെ വിളിച്ചത് എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്.
Many people in this world, they like everything to be calculated. If I go there, what's going to happen? If I don't know, what's going to happen? Everything in their life, they want to understand before they take a step.
ഈ ലോകത്തിലുള്ള പല ആളുകളും എല്ലാം വളരെയധികം കണക്കൂട്ടലുകളിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള എന്തായിരിക്കും, അത് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, അത് അതിനെ പറ്റിയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും അത് ചെയ്യുകയില്ല. മിക്ക ആളുകളും വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്.
Some people were thinking of working for the Lord, they don't step out because they can't see all the things.
പല ആളുകളും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ അവർ അത് ചെയ്യുകയില്ല. കാരണം അവർക്ക് ഭാവി എന്താകും എന്നുള്ളതിനെ പറ്റിയിട്ട് പല കാര്യങ്ങളും അറിയില്ലായതുകൊണ്ട്.
Let me be very honest to tell you something, share something personal. When Deepa and I started from Bombay to come here, we didn't know where our support was going to come from.
എന്റെ ജീവിതത്തിൽ നിന്ന് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഞാൻ ബോംബെയിൽ നിന്ന് ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ കടന്നു വരുന്ന സമയത്ത് ആര് ഞങ്ങളെ സഹായിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു.
God took care.
ദൈവം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയി.
See, so we are not called to walk in fear or unbelief.
അതുകൊണ്ട് തന്നെ നമ്മൾ പേടിയിലോ അവിശ്വാസത്തിലോ നടക്കുവാനല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത്.
The third point, so first one I said was, don't be upset that you don't understand everything. Second, let's believe God is in control and he will lead us.
മൂന്നാമതായിട്ട് പോയിന്റ് കടക്കുന്നതിന് മുമ്പ് തന്നെ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞ കാര്യം, നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് കൊണ്ട് നമ്മൾ ഒരിക്കലും വിഷമിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യാൻ പാടില്ല. രണ്ടാമതായിട്ട് ദൈവം ആണ് സകലതും നിയന്ത്രിക്കുന്നത്, ദൈവം നമ്മളെ നടത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് മൂന്നാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്.
The third thing is, you know, just like the disciples, you know, when Jesus went up into the sky, the disciples were standing and looking. And then the angels told them, why are you standing and looking? He will come back. Don't worry. He will come back. Why are you standing and looking?
മൂന്നാമതായിട്ടുള്ള കാര്യം, യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സമയത്ത് ശിഷ്യന്മാരെല്ലാവരും സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുകയുണ്ടായി. അത് ആ സമയത്ത് തന്നെ രണ്ട് ദൂതന്മാർ വന്നിട്ട് നിങ്ങൾ എന്താകുന്നു സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നത്, അത് യേശു പോയതുപോലെ തന്നെ വീണ്ടും വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു.
So in a way they were telling the disciples, you go on and do what you need to do. Don't just stand here and looking into heaven for him to come back.
മറ്റൊരു അർത്ഥത്തിൽ ദൂതന്മാർ ഇപ്രകാരമാകുന്നു ശിഷ്യന്മാരോട് പറഞ്ഞത്, യേശു സ്വർഗത്തിലേക്ക് പോയി, അതുകൊണ്ട് യേശു ഇനി വരും എന്ന് പറയുന്നത് കൊണ്ട് അതും നോക്കി നിങ്ങൾ നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി കാര്യങ്ങൾ ചെയ്യുക.
We are to expect the Lord to come at all times, any time, all times. We are always expectant for the return of the Lord.
ഏത് സമയത്തും എല്ലാ സമയത്തും യേശു ക്രിസ്തു രണ്ടാമതായിട്ട് വരും എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യാശയോടെ ആയിരിക്കേണ്ടത് തീർച്ചയായിട്ടും ഉള്ള വേണ്ടുന്ന കാര്യമാണ്.
But at the same time, we are called to be involved in the work of the Lord.
അതേസമയം തന്നെ നമ്മൾ ദൈവത്തിന്റെ വേലയിൽ അത് ചെയ്യുവാൻ കൂടുതലും ചെയ്യേണ്ടതായിട്ടുള്ളതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
The fourth point is, I am called to be a witness till the last day that I am here on earth.
നാലാമതായിട്ട് പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത്, എന്റെ ഈ ഭൂമിയിലുള്ള അവസാനത്തെ ദിവസം വരെയും ഞാൻ യേശുവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്.
This is not a permanent home that I have. I'm here for a purpose.
ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ വന്നുള്ള ഒരു ഭവനമല്ല ഇത്. ഞാൻ ഇവിടെ ആയിരിക്കുന്നത് ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ്.
I'm to be a witness. I'm to be give glory to God.
ഞാൻ യേശുവിന്റെ ഒരു സാക്ഷിയാകേണ്ടതുണ്ട്. ദൈവത്തിന് മഹത്വത്തിന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കേണ്ടതുണ്ട്.
I'm in the world but not of the world.
ഞാൻ ഈ ലോകത്തിലായിരിക്കുന്നു, പക്ഷേ ഈ ലോകത്തിലുള്ളവനല്ല.
I'm called to be in the world.
ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിലായിരിക്കുവാനാകുന്നു.
But I'm not called to be worldly.
പക്ഷേ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരിക്കലും ലൗകികമായിട്ട് ജീവിക്കുവാനല്ല.
You see, in the morning when Deepa was leading worship, she said, you are a chosen generation, royal priesthood, a people belonging to the God. So while we are here, we are called to glorify God.
രാവിലെ തന്നെ ദീപ ആരാധന സമയത്ത് ഇപ്രകാരം വേദഭാവം വായിക്കുകയുണ്ടായി, നമ്മൾ വിളിക്കപ്പെട്ട ഒരു ജനമാകുന്നു, നമ്മൾ രാജകീയ പുരോഹിത വർഗമാകുന്നു, ദൈവത്തിന്റെ സ്വന്തം ജനമാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന സമയത്തും നമ്മൾ ദൈവത്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരും ദൈവത്തിനു വേണ്ടി ജീവിക്കേണ്ടവരും ആകേണ്ടതുണ്ട്.
And so, in closing, I want to say, God is in control. But we know that there's coming a day, every knee will bow and every tongue will confess that Jesus Christ is Lord to the glory of the Father.
അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവമാകുന്നു സകലത്തെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം മുട്ടും മടങ്ങും, എല്ലാം നാവും പാടും, യേശു ക്രിസ്തു തന്നെ കർത്താവ് എന്നുള്ളത് അത് പിതാവിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് തന്നെ അത് പാടുക തന്നെ ചെയ്യും.
And so we may be going through difficult times.
അതുകൊണ്ട് തന്നെ നമ്മൾ പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്.
But God is the one who will take us by the hand and lead us to do all that he wants us to be involved in during these times.
അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, യേശു നമ്മുടെ കൈക്ക് പിടിച്ച് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അത് ചെയ്യുവാൻ ദൈവം നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കുക തന്നെ ചെയ്യും.
Let all of us be involved in the work of the Lord, in the mission of the Lord, in the work that as a church and as families and as individuals God is calling us. Let us all be involved in that work.
നമ്മൾക്കെല്ലാവരും തന്നെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ തന്നെ അതിനു വേണ്ടിയിട്ട് ഒരുക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ തന്നെ പ്രയത്നിക്കാം. നമ്മൾ ദൈവത്തിൻ്റെതായിട്ടുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ വ്യക്തിപരമായിട്ടും നമ്മൾ കുടുംബപരമായിട്ടും നമ്മളുടെ സഭയായിട്ടും ഒരുമിച്ച് നമുക്ക് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാം.
Let's respond in these difficult times by giving all glory to our Lord Jesus Christ.
ഈ പ്രയാസകരമായിട്ടുള്ള സമയത്തും നമുക്ക് ദൈവത്തിന് സകല മഹത്വവും കൊടുത്തിട്ട് പ്രതികരിക്കാം.
God bless you.
ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ.